പകൽകാലം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ആത്മീയ ആരാധനയിൽ സംബന്ധിപ്പാൻ ഇളയവനും ദൈവം കൃപ ചെയ്തതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നീണ്ട മാസങ്ങൾ ഇവിടെ ആയിരിക്കാനും ഈ സഭയുടെ ആത്മീയ കൂട്ടായ്മകളിൽ പ്രത്യേകാൽ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്ന മീഡിയകളിലൂടെ പ്രാർത്ഥിക്കാനും ധ്യാനിപ്പാനും ഒരുമിച്ച് ആരാധിപ്പാനൊക്കെ നൽകപ്പെടുന്ന അവസരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വിശ്വസ്തതയ്ക്കായി കർത്താവിൻ്റെ ആ നിർമ്മലമായ കാപഠ്യമില്ലാത്ത എൻ്റെ യേശുവിൻ്റെ സ്നേഹത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ഗാഡ്. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോയൽ ഷാജിക്കായിട്ട് സ്തോത്രം. ഇങ്ങനെയുള്ള ചെറുപ്പക്കാരെ ദൈവം ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നു, വിളിക്കുന്നല്ലോ. അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കട്ടെ. നമ്മുടെ പാസ്റ്റർ ഇവിടെ ഇല്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. തനന്ന് രാവിലെ എന്നെ വിളിച്ചപ്പോൾ അവിടുത്തെ ശുശ്രൂഷകളെല്ലാം വളരെ അനുഗ്രഹമായിരുന്നു എന്നറിയുവാനും കർത്താവ് ഇവിടെയാക്കിയതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. തുടർന്ന് ചില നിമിഷങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ഗൃഹ്യമായിട്ട് സംസാരിക്കണം. പ്രൈസ് ഗാഡ്. ഈ ആത്മീയ ജീവിതത്തിൻ്റെ ക്രമീകരണമെന്ന് പറയുന്നത് കർത്താവിനോട് സംസാരിക്കുന്ന നിമിഷങ്ങളാണ് പ്രയർ എന്ന് പറയുന്നത്. അത് രഹസ്യമാകാം, സഭയായിട്ടുള്ളതാകാം. വി ആർ ടാക്കിംഗ് വിത്ത് ഗാഡ് ത്രൂ പ്രയർ. കോൺവെർസേഷൻ ചെയ്യുകയാണ് കർത്താവിനോട്. എന്നാൽ ആത്മീയ ആരാധന എന്ന് പറയുന്നത് ഇന്ന് പകൽകാലം കേട്ടതുപോലെ ദൈവത്തിന് കൊടുക്കുകയാണ്. നമ്മൾ പ്രൈസ് ഗാഡ് പിശുക്ക് കൂടാതെ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുക. ചില വർഷങ്ങൾക്ക് മുൻപ് ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ പോയപ്പോൾ ഈ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞപ്പോഴാണ് എൻ്റെ ഓർമ്മയിൽ അത് വന്നത്. ഇന്ത്യൻ കമ്മ്യൂണിറ്റിയാണ്, ഇന്ത്യൻ സംസ്കാരത്തിൽ പെട്ടിരിക്കുന്ന നാലാം തലമുറയോ അഞ്ചാം തലമുറക്കാരാണ്. ഡർബനിലാണ് ഞങ്ങൾ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നത്. ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിലുള്ള ഒരു മിഷണറി സമ്മേളനത്തിന് വേണ്ടി എന്നെ ക്ഷണിക്കുകയും ഞാൻ പോവുകയും ചെയ്തു. ശക്തമേറി ആരാധന നടക്കുമ്പോൾ പ്രിയപ്പെട്ട ജോയൽ പാഷ ഓർപ്പിച്ചതുപോലെ പ്രത്യേക നിലയിലുള്ള കൊമ്പുകൊണ്ടുള്ള ഒരു കാഹളം, അതിങ്ങനെ വളഞ്ഞൊക്കെ ഇരിക്കും. അതിനകത്തൂടെ പല സഹോദരന്മാരിങ്ങനെ ഊതി ശബ്ദം കേൾപ്പിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് ഞാൻ അനുഭവിച്ചു. നമ്മുടെ സംസ്കാരത്തിൽ അതൊന്നുമില്ലാത്തത് കൊണ്ടായിരിക്കാം ഉപയോഗിക്കുന്നത്. ഈ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ആരാധനയെ, ദൈവത്തിന് സ്തോത്രം, ഇതല്ല ആരാധനയെ നിയന്ത്രിക്കുന്നത്. പുതിയ നിയമസഭയുടെ ആരാധന പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുമ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് പരിശുദ്ധാത്മാവ് വ്യാപരിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ മണ്ഡലങ്ങളിൽ പുതുക്കവും ദൈവത്തിന് സ്തോത്രം ഒരു റിലീഫും ഒക്കെ നമുക്ക് ലഭിക്കുകയാണ് അതിൻ്റേതായിരിക്കുന്ന അർത്ഥത്തിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വലിയ സ്വാതന്ത്ര്യത്തിനായി ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഇന്ന് പകൽകാലം കർത്താവിനെ ഏൽപ്പിച്ച ഒരു ആത്മീയ ആലോചന നമ്പേഴ്സ്, ബുക്ക് ഓഫ് നമ്പേഴ്സ്, സംഖ്യാപുസ്തകം 13-ാം അധ്യായം, അതിൻ്റെ 30 മുതൽ 33 വരെയുള്ള വാക്യങ്ങളാണ്. സംഖ്യാപുസ്തകം 13:30 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. പ്രാർത്ഥനയോടെ എന്നോടൊപ്പം നിങ്ങൾ ആ വചനം ധ്യാനിക്കുന്നത് നല്ലതാണ്. എന്നാൽ കാലേബ് മോശയുടെ മുൻപാകെ ജനത്തെ അമർത്തി, നാം ചെന്ന് അത് കൈവശമാക്കുക, അത് ജയിപ്പാൻ നമുക്ക് കഴിയും എന്ന് പറഞ്ഞു. എങ്കിലും അവനോട് കൂടെ പോയിരുന്ന പുരുഷന്മാർ ആ ജനത്തിൻ്റെ നേരെ ചെല്ലുവാൻ നമുക്ക് കഴിയുകയില്ല. അവർ നമ്മിലും ബലവാന്മാരാകുന്നു എന്ന് പറഞ്ഞു. തങ്ങൾ ഉറ്റുനോക്കിയ ദേശത്തെക്കുറിച്ച് അവ ഇസ്രായേൽ മക്കളോട് ദുർവർത്തമാനമായി പറഞ്ഞത് എന്തെന്നാൽ, ഞങ്ങൾ സഞ്ചരിച്ച് ഉറ്റുനോക്കിയ ദേശം നിവാസികളെ തിന്നുകളയുന്ന ദേശമാകുന്നു. ഞങ്ങൾ അവിടെ കണ്ട ജനമൊക്കെയും അതികായകന്മാർ. അവിടെ ഞങ്ങൾ മല്ലന്മാരുടെ സന്തതികളായ അനാഖ്യ മല്ലന്മാരെയും കണ്ടു. ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ വെട്ടിക്കിളികളെ പോലെ തോന്നി. അവരുടെ കാഴ്ചയ്ക്ക് ഞങ്ങൾ അങ്ങനെ തന്നെ ആയിരുന്നു. ഈ ആലയത്തിലും നമ്മുടെ സഭാജനങ്ങളും ഏതെങ്കിലും ഗസ്റ്റൊക്കെ യൂട്യൂബ് ലൈനിലും ഉണ്ടെങ്കിൽ അവരോടൊക്കെ കർത്താവ് ഇന്ന് പകൽകാലം സംസാരിക്കണം. പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാൻ ദൈവത്തിന് സ്തോത്രം. ഈ സംഖ്യാപുസ്തകത്തിൻ്റെ 13 പ്രമേയം പ്രബന്ധം അല്ലവാ അഥവാ അതിൻ്റെ ഭാഗം എന്നാണ് ചോദിച്ചാൽ, അബ്രഹാമിന് അവകാശമായി കൊടുത്ത കനാൻ ദേശത്തെ ഉറ്റുനോക്കേണ്ടതിന്, സാഹചര്യങ്ങൾ മനസ്സിലാക്കേണ്ടതിന്, അവർക്കിത് അവകാശപ്പെട്ടതാണ്, പക്ഷെ വീണ്ടും കരസ്ഥമാക്കേണ്ടതായിട്ടുണ്ട്. ഇത് കരസ്ഥമാക്കേണ്ടതിന് വേണ്ടി സ്തോത്രം, മോശ 12 ഗോത്രങ്ങളിൽ നിന്ന് 12 പ്രഭുക്കന്മാരെ സെലക്ട് ചെയ്തു. സെലക്റ്റഡ് പീപ്പിൾ ആണ് പോയത്, സാധാരണക്കാരല്ല. ദൈവത്തിന് സ്തോത്രം. ഈ ഭാഗത്ത് വെച്ചാണ് യോശുവയുടെ പേര് മോശ മാറ്റി എടുത്തത്. നൂന്റെ മകൻ ഹോശയ, സ്തോത്രം എന്നാണ് യോശുവയുടെ പേര്. ഒരു ചരിത്രത്തിൽ ഒരു സംഭവം കർത്താവ് സ്തോത്രം ചെയ്തെടുക്കേണ്ടതിന് വേണ്ടി ഹോശയുടെ അഥവാ നൂന്റെ മകനായ ഹോശയുടെ പേര് പോലും മാറ്റി എഴുതത്തക്ക രീതിയിൽ ഇവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുവാൻ സാധിക്കും. യഹൂദ ഗോത്രത്തിൽ യെഫുന്നയുടെ മകൻ കാലേബ്, ദൈവത്തിന് സ്തോത്രം. എഫ്രയീം ഗോത്രത്തിൽ നൂന്റെ മകൻ ഹോശയ. ഈ രണ്ട് ഗോത്രങ്ങളിൽ നിന്നുള്ള രണ്ടു പേരുമുണ്ട്. അത് ഞാൻ ഒടുവിൽ ആ കാര്യം പറയാം. അങ്ങനെ 12 ഗോത്രങ്ങളിൽ നിന്നും പ്രഭുക്കന്മാരായിട്ടുള്ള, അഗ്രഗണ്യന്മാരായിട്ടുള്ള, സെലക്റ്റഡ് ആയിരിക്കുന്ന വ്യക്തികളെയാണ് കനാൻ ദേശം ഉറ്റുനോക്കുവാൻ മോശ പറഞ്ഞയക്കുന്നത്. സാധാരണ ആൾക്കാരല്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സർവ്വസാധാരണമായി നമുക്ക് നാം ചെയ്യുന്നൊരു കാര്യമാണ്, ഞങ്ങൾ പാസ്റ്ററാണല്ലോ, വളരെ വർഷങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പേഴ്സണലായിട്ടത് ചെയ്തിട്ടില്ല, ഇവിടെ ട്രാൻസ്ഫർ ലഭിച്ചോ അവിടെ പോവുക എന്നുള്ളതാണ്. മറ്റ് ചിലർ, ദൈവത്തിന് സ്തോത്രം, ഇപ്പോഴത്തെ സിസ്റ്റം എന്താന്ന് ചോദിച്ചാൽ, പണ്ട സിസ്റ്റം ഇല്ലായിരുന്നു. എവിടാണോ ട്രാൻസ്ഫർ ഓർഡർ കിട്ടുന്നത്, വി ഹാ ടു ഗോ ദർ. അവിടെ പാഴ്സണേജ് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും, നന്മയുണ്ടെങ്കിലും ഇല്ലെങ്കിലും പോവുക എന്നുള്ളതാണ്. എന്നാൽ കാലാന്തരത്തിൽ ഇത് വലിയ മാറ്റം വന്നു. ഇപ്പോൾ ഈ ദൈവദാസന്മാരെ നേരത്തെ അവിടെ ചെല്ലും, അവരുടെ പ്രസംഗം കേൾക്കും. ഈ അവർക്ക് സന്തോഷമാകണം പ്രസംഗത്തിലൂടെ, അല്ലെങ്കിൽ അവർക്ക് പരിപാലിക്കാൻ കഴിവുള്ള വ്യക്തിയാണെന്നുള്ള ബോധ്യം അവർക്ക് ലഭിക്കേണ്ടതിനായിരിക്കാം, തെറ്റല്ലാതെ. അങ്ങനെയുള്ള ക്രമീകരണങ്ങൾ വന്നിട്ടുണ്ട്. അതിനെ ഈ മലയാള ഭാഷയിൽ പറയാവുന്ന വേർഡ് ഉറ്റുനോക്കാൻ പോയെന്നല്ലേ, ദൈവത്തിന് സ്തോത്രം, ഉറ്റുനോക്കാൻ പോയെന്ന. അപ്പോൾ ഞങ്ങൾ എന്ത്, ഞാൻ പാസ്റ്ററായതുകൊണ്ട് പറയുക, ആദ്യം ചിലവരുടെ ആൾക്കാർ ഈ സ്തോത്രാഴ്ച പാത്രത്തിലാണ് നോക്കുന്നത്, വാട്ട്സ് ദ ഇൻകമം, ഈ സ്തോത്രാഴ്ചയിൽ എത്ര വീഴുമെന്നുള്ളതാണ്. പിന്നെ ഒരു മൊത്തം ഒരു ആവറേജ് ഒരു അളവ് അവരെടുക്കും. പ്രൈസ് ഗോഡ്. വളരെ സെലക്റ്റഡ് ആയിരിക്കുന്ന ആൾക്കാരെയാണ് മോശ വിട്ടത്, സാധാരണക്കാരല്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഉറ്റുനോക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായിരിക്കുന്ന പ്രക്രിയയാണ്. നമ്മളൊരു സ്ഥലം മേടിക്കാൻ പോകുന്നു, വീട് മേടിക്കാൻ പോകുന്നു, ഇവിടൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ആണല്ലോ, ഇങ്ങനെ ഇട്ടിരിക്കുക. അതുകൊണ്ട് കണ്ടതിന് ശേഷം ഞാൻ പഠിച്ചത് കണ്ടത്, ഒന്നോ രണ്ടാഴ്ച മൂന്നാഴ്ച ഇങ്ങനെ കയറി ഇറങ്ങി അവരിട്ടിരിക്കുന്ന ഡേറ്റിനകത്തെ കാണാം. നമുക്ക് അക്സെപ്റ്റ്, സ്വീകാര്യമാണെങ്കിൽ എടുക്കാം, ആ വിലയൊക്കെ ഒത്തുവരികയാണെങ്കിൽ. അപ്പോൾ ഉറ്റുനോക്കുക എന്ന് പറയുന്നത് ഒരു തെറ്റായിരിക്കുന്ന ഒരു കാര്യമൊന്നുമില്ല. അത് സർവ്വസാധാരണയായി നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യം. ഒരു പെങ്കൊച്ചിനെ പറഞ്ഞു വിടണം, അല്ലെങ്കിൽ ഒരു ചെറുക്കനെ, ഒരു പെണ്ണിനെ കാണണം, ചെറുക്കനെ കാണണമുണ്ടെങ്കിലൊക്കെ ഈ പ്രക്രിയ നടക്കുന്നുണ്ട്. ചിലവർ ഏജൻറ്റുകളെ വിടും, ചിലവരല്ലാതെ ചിന്തിക്കും. അപ്പോൾ വിലയിരുത്തുന്ന ഒരു പ്രക്രിയയാണ് ഉറ്റുനോക്കുക എന്ന് പറയുന്നത്. അത് തെറ്റല്ല ഒരിക്കലും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ ഉറ്റുനോക്കുവാൻ പോയ ഈ 12 പേരിലും ഡിഫറൻറ്റ് സൈറ്റ്സ്, വ്യത്യസ്ത കാഴ്ചപ്പാടായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ആ ഭാഗമാണ് ഞാൻ ചിന്തിക്കാൻ പോകുന്നത്, സ്പിരിച്വൽ സൈറ്റ്സ്, ആത്മീയ കാഴ്ചപ്പാട് എന്നുള്ള ആ ചിന്തയിൽ നിന്നുകൊണ്ടാണ് ഈ വചനം ഞാൻ പഠിക്കുകയും ധ്യാനിക്കുകയും നിങ്ങളുമായി പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇനി ആ ദേശത്തിൻ്റെ മഹിമ നമുക്ക് നോക്കാം. 13 അധ്യായത്തിൻ്റെ അതിൻ്റെ 16 അവസാന ഭാഗം മുതൽ ഞാൻ വായിക്കുന്നു. എന്നാൽ മോശ നൂൻ്റെ മകനായ ഹോശയ്ക്ക് യോശുവ എന്ന് പേരിട്ടു. അവിടെ വെച്ചാണ് ആ പേര് മാറ്റി യോശുവ എന്ന് പേരിടുന്നത്. മോശ കനാൻ ദേശം ഉറ്റുനോക്കുവാൻ അവരെ അയച്ചു. മലയിൽ കയറി ദേശം ഏത് വിധമുള്ളത്, അവിടെ ബലഹീനരാണോ ചുരുക്കമാണോ അധികമാണോ എന്നുള്ളതെല്ലാം വിലയിരുത്തുവാൻ വേണ്ടി ദൈവത്തിന് സ്തോത്രം അവിടെ പോയതാണ്. അതിൻ്റെ 20 അവസാന ഭാഗം, നിങ്ങൾ ധൈര്യപ്പെട്ട് ദേശത്തിലെ ഫലങ്ങളും കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. അത് മുന്തിരിങ്ങ പഴുത്തു തുടങ്ങുന്ന കാലമായിരുന്നു. ദൈവത്തിന് സ്തോത്രം, അവിടെ അത്തിപ്പഴമുണ്ട്, മുന്തിരിപ്പഴമുണ്ട്, ധാരാളം ഫലനിബിഡമായ ഒരു സ്ഥലമാണ് ദ ലാൻഡ് ഓഫ് കനാൻ. പ്രൈസ് ഗാഡ്. അപ്പോൾ ആ കനാനിൽ നല്ല മുന്തിരിയും അത്തിപ്പഴവും വ്യത്യസ്ത ഫ്രൂട്ട്സുകൾ സ്തോത്രം ഉണ്ടാകുന്നൊരു സ്ഥലമാണ് കനാൻ. പക്ഷെ അപ്പോൾ തന്നെ അവിടെ മല്ലന്മാരുമുണ്ട്, അമാലിയേക്ക് മല്ലന്മാരും അതികായകന്മാരൊക്കെ അവിടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു ആത്മീയ സത്യം കൂടെ പറയാം. ഈ ഗലാത്യ ലേഖനം വായിക്കുമ്പോഴാണല്ലോ ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് വായിക്കുന്നത്. ഒരു വൃക്ഷം, അതിൽ നിന്ന് വ്യത്യസ്ത ഫ്രൂട്ട്സുകൾ നമുക്ക് ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്. നാം ജഡത്തിലാണ് വസിക്കുന്നത്, ഈ ശരീരത്തിലാണ് വസിക്കുന്നത് ആത്മീകൻ. എന്നാൽ ആത്മീകനെ സംബന്ധിച്ച് ദൈവത്തിന് സ്തോത്രം, പ്രാപിക്കേണ്ട കനാനുണ്ട്. ആ കനാൻ ആത്മീയ വിഷയമാണ്. ഈ ആത്മീയ വിഷയത്തെ അനുഭവിക്കത്തക്ക നിലയിൽ കർത്താവ് നമ്മളെ പ്രഭുക്കന്മാരായി സെലക്റ്റഡായി ദൈവസഭയിൽ ഒരു ദേശത്ത് ആക്കിയിരിക്കുമ്പോൾ ഈ മല്ലന്മാരെ കീഴ്പ്പെടുത്തിയെങ്കിൽ മാത്രമേ ഈ ഫലം കൊടുക്കാനും പ്രാപിക്കാനും പറ്റുകയുള്ളൂ. ഇന്ന് പകൽകാലം ആത്മീയ ആരാധനയിൽ ഓർപ്പിക്കട്ടെ, ജഡമാകുന്ന അമാലിയേക്കിനെ തോൽപ്പിക്കാത്തടത്തോളം കാലം ആത്മീയ സമൃദ്ധി പുതിയ നിയമസഭയ്ക്ക് അനുഭവിക്കുവാൻ ഒരിക്കലും സാധ്യമല്ല. ദൈവത്തിന് സ്തോത്രം. ജഡത്തിൻ്റെ ശക്തി കൊണ്ടോ ജഡത്തിൻ്റെ സ്തോത്രം കഴിവ് കൊണ്ടോ കുലമഹിമ കൊണ്ടോ പാരമ്പര്യം കൊണ്ടോ എഡ്യൂക്കേഷൻ കൊണ്ടോ ഡിഗ്രി കൊണ്ടോ സമ്പത്ത് കൊണ്ടോ ഒന്നും കനാൻ ദേശം സ്തോത്രം പ്രാപിക്കാൻ പറ്റിയില്ല. ഏതൊരുവൻ ജഡത്തെ അനുദിനം മരിപ്പിക്കുന്നു, ഏതൊരുവൻ ആത്മാവിൽ ചൈതന്യത്തോടെ മുൻപോട്ട് പോകുന്നു, അവർക്ക് സ്തോത്രം ആത്മീയ കനാനിൽ പ്രവേശിക്കാം, അവർക്ക് ഫലങ്ങൾ കൊടുക്കാം, അവയ്ക്ക് ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ദൈവത്തിന് സ്തോത്രം. ഇതാണ് ദൈവസഭയെക്കുറിച്ച് ഈ വചനം പങ്കുവയ്ക്കുന്ന എന്നെക്കുറിച്ചും കർത്താവ് ആഗ്രഹിക്കുന്നത്. അതിനായിട്ടൊരിക്കൽ കൂടെ താഴ്ത്തുന്നു എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക്, എൻ്റെ ശുശ്രൂഷയുടെ വളർച്ചയ്ക്ക് ഒരു തേർഡ് പേഴ്സൺ തടസ്സമല്ല, അത് ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ ആത്മീയ മുന്നേറ്റത്തിന്, എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ മുന്നേറ്റത്തിന്, ഉയർച്ചയ്ക്ക് എൻ്റെ ഭാര്യയല്ല എനിക്ക് തടസ്സം, എൻ്റെ ഭർത്താവല്ല എനിക്ക് തടസ്സം, എൻ്റെ കുഞ്ഞുങ്ങളല്ല എനിക്ക് തടസ്സം, എൻ്റെ എംപ്ലോയീസ് അല്ല എനിക്ക് തടസ്സം, എൻ്റെ കൂട്ടുവിശ്വാസികളല്ല തടസ്സം, എൻ്റെ പാസ്റ്ററല്ല തടസ്സം. എന്നിലെന്ന് വെച്ചാൽ എൻ്റെ ജഡത്തെ ഞാൻ തകർക്കുന്നെങ്കിൽ മാത്രമേ അവർക്ക് ആത്മാവിൽ ചൈതന്യപ്പെടുവാൻ പറ്റുകയുള്ളൂ. ഇത് വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം. ദൈവസഭയെ, നമ്മുടെ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ അനുദിനം ക്രൂശിച്ച് കനാന്റെ അനുഭവങ്ങൾ അനുദിനം പ്രാപിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഈ കനാൻ ദേശം ഒറ്റുനോക്കുവാൻ പോയിട്ട് ഇവർ കൊടുത്ത റിസൾട്ടിനകത്ത് അഞ്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അഞ്ച് ന്യൂനതകൾ. അതായത് വളരെ നല്ല രീതിയിൽ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അവിടുത്തെ ന്യൂനതകൾ എന്താണ് അവർ കണ്ടുപിടിച്ചത്? ഓർക്കണം, 12 സെലക്റ്റഡ് പീപ്പിളാണ്, പ്രഭുക്കന്മാരാണ് 12 പേരും. എന്നാൽ ഒരു വിഷയത്തിൻ്റെ മുൻപാകെ വന്നപ്പോൾ നെഗറ്റീവായിട്ടും തിങ്ക് ചെയ്യുന്നവരുണ്ട്, പോസിറ്റീവായിട്ടും തിങ്ക് ചെയ്യുന്നവരുണ്ട്. ക്ഷയാത്മകമായി ചിന്തിച്ചവരാണ് 10 പേരും, എന്നാൽ ക്രിയാത്മകമായി ചിന്തിച്ചവരാണ് 2 പേര്. ഏതൊരു പരിപാടിക്ക് ഇറങ്ങിയാലും ഈ രണ്ട് വശങ്ങളുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നാട്ടിലൊക്കെ പണ്ടൊരു കൺവെൻഷൻ നടത്തണമെന്ന് പറഞ്ഞാൽ ആദ്യം പോക്കറ്റിൽ മണിയുണ്ടോയെന്നാണ്. പണ്ടൊന്നും നോക്കത്തില്ല കേട്ടോ ജോലി ഭാഷ. പണ്ടൊക്കെ ആശാരി ഉപദേശിയുടെ കാലം, ഒരുപക്ഷെ നിങ്ങൾക്ക് ആശാരി ഉപദേശി അറിയാതിരിക്കും. ഞങ്ങളുടെ ദേശത്ത് വന്ന് കൺവെൻഷൻ നടത്തിയപ്പോൾ ശ്രോത്രാഴ്ച എത്ര കിട്ടുമെന്നോ അല്ലെങ്കിൽ ഇത്രയും പേര് വന്നാൽ എന്തോ ചെയ്യുമെന്നോ ഒന്നുമല്ല പുള്ളി നോക്കിയത്. അദ്ദേഹം നോക്കിയത് ജനങ്ങൾ കൂടുമോ എന്നാണ്. സുവിശേഷം കേൾക്കാൻ ജനങ്ങൾ കൂടുമോ? പ്രൈസ് ഗോഡ്. അദ്ദേഹത്തിന് ആഴമേറിയ വിശ്വാസമുണ്ടായിരുന്നു, ജനങ്ങൾ കൂടിയാൽ ദൈവം തൻ്റെ പ്രവൃത്തി ജനങ്ങളിലൂടെ ചെയ്യുമെന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമാണ്. ഞാനൊക്കെ ഈ ഒരു പാസ്റ്ററായിരുന്നത് കൊണ്ടുകൂടെ അനുഭവം കൂടെ പങ്കുവയ്ക്കുക. ഈ ഓരോ ചർച്ചിനും ഓരോ വാർഷിക ക്രമീകരണങ്ങൾ കാണും, അല്ലെങ്കിൽ പല നിലകളിലുള്ള ആത്മീയ പ്രവർത്തനങ്ങൾ കാണും. ദർശനമുള്ള ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ രണ്ട് ചിന്താഗതികൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ പൊതുവെ ഉണ്ടാകും. അതാണ് ഇവിടെ സംഭവിച്ചത്. പക്ഷെ ഇവരുടെ കാഴ്ചപ്പാടിൽ തെറ്റായ ചിന്തകളായിരുന്നു, തോന്നലുകളായിരുന്നു പലതും. ഞാനൊന്ന് വായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. 32, തങ്ങൾ ഉറ്റുനോക്കിയ ദേശത്തെക്കുറിച്ച് അവർ ഇസ്രായേൽ മക്കളോട് ദുർവർത്തമാനമായി പറഞ്ഞത് എന്തെന്നാൽ. അവിടെ ആ സ്റ്റേറ്റ്മെൻറ്റിന് ശ്രദ്ധിക്കണം. എന്തുവാ ദുർവർത്തമാനം? ഇറ്റ് ഈസ് നോട്ട് ഫാക്ട്, ഇറ്റ് ഈസ് നോട്ട് റിയാലിറ്റി. യാഥാർത്ഥ്യമില്ല. സ്തോത്രം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എൻ്റെ ചിന്തയിൽ പറഞ്ഞാൽ ഇവർ മടിയന്മാരായതുകൊണ്ടാണ് പറഞ്ഞത് കണ്ണ എൻ്റെ വിശ്വാസം. കാരണം ദുർവർത്തമാനമാണ്, അതിനകത്തൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. എന്താണ് പറഞ്ഞത്? ഞങ്ങൾ സഞ്ചരിച്ചുറ്റു നോക്കിയ ദേശം നിവാസികളെ തിന്നുകളയുന്ന, അവർ ഫ്രൂട്ട്സ് കഴിക്കുന്നവരാ, മുന്തിരിങ്ങയും അത്തിപ്പഴവും ഒക്കെ നല്ല രീതിയിൽ കഴിക്കുന്നവർ, വെജിറ്റേറിയൻ ആയിരിക്കും, നല്ല ദേശമല്ലേ. അപ്പോൾ ഈ പുള്ളിക്കാരെന്തോ പറഞ്ഞെന്നറിയാം, അവിടുത്തെ അവർ മനുഷ്യരെ തിനികളാന്ന് പറഞ്ഞു. ദാറ്റ് ഇസ് നോട്ട് ദ ഫാക്ട്. അത് ഫാക്റ്റാണോ? ഇവിടുത്തെ അർത്ഥം എന്തുവാ? ദേശനിവാസികളെ തിന്നുകളയുന്നവരാണെന്നാ. അപ്പോൾ അവരുടെ കാഴ്ചപ്പാടിൻ്റെ മിസ്റ്റേക്ക്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പോകരുത്, നമ്മൾ പോയി ഉടനെ അവർ നമ്മളെ ശാപ്പിടും. അതാണ് അവരുടെ ഭാഷ്യം. തെറ്റായിരിക്കുന്ന തോന്നലുകൾ. ഞാനൊരു പ്രാക്ടിക്കലിലേക്ക് കൂടെ കടന്നു വരികയാണ്. നമ്മുടെ ജീവിതത്തിൽ തോന്നലുകളൊന്നും യാഥാർത്ഥ്യമല്ല. ദാറ്റ് ഇസ് ഇമാജിനേഷൻ. പ്രൈസ് ഗോഡ്. ചിലപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് ഓളിലേക്ക് ഇറങ്ങി രണ്ട് മൂന്ന് പേരെ പേഴ്സണലായിട്ട് അവർ എന്തെങ്കിലും സ്പിരിച്വൽ മാറ്റേഴ്സ് ആയിരിക്കും സംസാരിക്കുന്നത്. ഞാൻ ഇറങ്ങി ചെല്ലുമ്പോൾ പിശാച് എൻ്റെ മനസ്സിലേക്ക് വരിക, ഇവരെന്നെക്കുറിച്ചാണ് പറയുന്നത്. ആ തോന്നലാണ്. തോന്നൽ പല കുടുംബങ്ങളെയും പല വ്യക്തികളെയും പല സഭകളെയും ചിന്ന ഭിന്നമാക്കിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. തോന്നലുകൾ യാഥാർത്ഥ്യമല്ല. പ്രൈസ് ഗാഡ്. നമ്മുടെ ജീവിതത്തിൽ ഇവർക്ക് സംഭവിച്ചത് ജനങ്ങളെ ഇവർ തിന്നുകളയുന്ന ദേശമാകുന്നോ? അവരാരും ജനങ്ങളെയൊന്നും തിന്നുഭക്ഷിക്കുന്നവരൊന്നുമല്ല. അവിടുത്തെ നല്ല ഫ്രൂട്ട്സ് കഴിച്ച് ജീവിച്ച് ബലവാന്മാരായവരാണ്. 2, ഞങ്ങൾ അവിടെ കണ്ട ജനമൊക്കെയും അതികായകന്മാരാണ്. അത് ഏറെക്കുറെ ശരിയായിരിക്കും. ഇവിടെ സ്കാനിങ് മെഷീൻ ഒന്നുമില്ലായിരുന്നു, ഒറ്റ നോട്ടത്തിൽ ഇവര് അതികായകന്മാരാണെന്ന് കണ്ടു. അത് ഏറെക്കുറെ ശരിയാ. അമാലിയൊക്കെ മല്ലന്മാരാണല്ലോ അവിടെ സന്തതികൾ. പക്ഷേ നൂൻ്റെ മകനായിരിക്കുന്ന യോശുവയും കാലേബും മറ്റ് 12 പേരും അത്ര നെടുപ്പമൊന്നുമില്ല. അന്നത്തെ മനുഷ്യർക്ക് പൊതുവെ ആരോഗ്യമുള്ളവരാണെന്ന് പറയപ്പെടുന്നു, ശരിയായിരിക്കാം. പക്ഷേ ഇവർ പോയവരിലും വലിയവരായിരുന്നു ഇവർ, അത് കണ്ടു. പക്ഷേ ഇവരുടെ ഉള്ളിൽ ചരിത്രത്തിൽ പ്രവർത്തിച്ച ദൈവത്തെ പെട്ടെന്ന് മറന്നു കളഞ്ഞു. അതുകൊണ്ടാണ് 18 സങ്കീർത്തനത്തിൽ ദൈവത്തിന് സ്തോത്രം 17 ഇപ്രകാരം വായിക്കുന്നുണ്ട്, ശത്രുക്കൾ ആരായിരുന്നു എന്ന ചോദ്യത്തിന് മറുപടി അവിടെയുണ്ട്, അവർ നമ്മളിലും ബലവാന്മാരായിരുന്നു. ഇന്ന് പകൽകാലം ഈ സഭായോഗത്തിൽ ഓർപ്പിക്കട്ടെ, നിന്റെ കണ്ണിന്റെ മുൻപാകെ കാണുന്നത് നിന്റെ ബുദ്ധിക്ക് വലുതാണ്, നിന്റെ കണ്ണിന്റെ മുൻപാകെ കാണുന്നത് പ്രശ്നം വലുതാണ്, നിന്റെ കണ്ണിന്റെ മുൻപാകെ കാണുന്നത് രോഗം വലുതാണ്, നിന്റെ കണ്ണിന്റെ മുൻപാകെ കാണുന്നത് നിന്റെ ചിന്തയേക്കാൾ വലുതാണെങ്കിൽ ഇന്ന് പകൽകാലം ആത്മീയ ദൂത് കൈമാറ്റം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിൽ ഉള്ളവരെക്കാൾ വലിയവൻ. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരോടും ദൈവകൃപയിൽ നിന്നുകൊണ്ട് പറയട്ടെ, അടുത്ത ആഴ്ചയിൽ നിന്റെ പ്രശ്നത്തെ നീ വലുതായി കാണരുത്, നിന്റെ ശത്രുവിനെ വലുതായി കാണരുത്, നിന്റെ രോഗത്തെ വലുതായി കാണരുത്, നിന്റെ യാതൊന്നിനെയും വലുതായി കാണരുത്, നിന്റെ അകത്ത് ദൈവം തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ വലിപ്പം മനസ്സിലാക്കി ആ രാത്രി അറിയാൻ വിട്ടുപോകാം. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായ അനുഭവത്തിന്റെ അടിത്തറയിൽ നിന്ന് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്, നിന്റെ എഡ്യൂക്കേഷന്റെ ചില പ്രോബ്ലംസ് നിന്റെ മുമ്പിൽ പരിശുദ്ധാത്മ വരച്ചു കാണിക്കുമ്പോൾ ഇന്ന് പകൽകാലം നീ വിശ്വസിക്കാതിരുന്നു കൊണ്ട് എന്റെ വലിയവനായ ദൈവത്തെ ഞാൻ ഉന്നതനായി കാണുന്നു. ലോർഡ് വി താങ്ക് യു, Lord, we thank you. Praise God. ചരിത്രം അറിയാതെ പോയ ഗോത്രത്തിലെ പ്രഭുക്കന്മാർ, ഫറവോന്റെ അധീനതയിൽ നിന്ന് അവരുടെ അപ്പനമ്മമാരെ രക്ഷിച്ച വിധം ഈ കാലഘട്ടം വന്നപ്പോൾ അവർ മറന്നുപോയി. സ്തോത്രം, പ്രഭുക്കന്മാരാ, പക്ഷെ ചരിത്രത്തിലെ ദൈവമായിട്ട് ബന്ധമില്ലാത്തവരാ. ഇന്നു പകൽകാലം ഓർപ്പിക്കട്ടെ, ആത്മമണവാളനുമായി ആത്മരക്ഷകനുമായി പുതിയ നിയമസഭയ്ക്ക് ഒരു ബന്ധമുണ്ടെങ്കിൽ ദൈവാത്മാ വിളിച്ചു പറയുന്നു, ലോകത്തെ ജയിച്ചവൻ നിന്നിലുണ്ട്, നിന്നോട് കൂടെയുണ്ട്. അബ്രഹാമിന്റെ ദൈവത്തെ കുറിച്ച് നമ്മൾ പാടാറുണ്ട്, പക്ഷെ അബ്രഹാമിന്റെ ദൈവം ഇന്ന് ജീവിക്കുന്ന എത്ര പേർ വിശ്വസിക്കുന്നു? യാക്കോബിന്റെ ദൈവത്തെ കുറിച്ച് പാടാറുണ്ട്, യാക്കോബിന്റെ ദൈവം ജീവിക്കുന്നു വിശ്വസിക്ക. ഇസ്ഹാക്കിനെ കുറിച്ച് പാടാറുണ്ട്, ഇസ്ഹാക്കിന്റെ ദൈവം ജീവിക്കുന്നു എന്ന് ഈ ആരാധനയെ സംബന്ധിക്കുന്നവർ വിശ്വസിച്ചു മടങ്ങിപ്പോകാം. സ്തോത്രം. ദൈവകുഞ്ഞെ, നമ്മുടെ മുൻപിലെ പ്രശ്നങ്ങളെ അതികായിക സ്വഭാവത്തിൽ കാണരുത്. ദൈവത്തിന് സ്തോത്രം, പരാജയപ്പെട്ടു പോകും. ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങളെക്കുറിച്ച് മർമർ ചെയ്യുന്നവരും ജീവിതത്തിൽ എപ്പോ നോക്കിയാലും സ്തോത്രം കയ്പിന്റെ അനുഭവങ്ങൾ മാറാത്തതും, ഹല്ലേലൂയ, പ്രൈസ് ക്രിസ്തീയ ജീവിതത്തിന് കയ്പുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ദിവസവും 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 ഇതിനെ ഓർത്ത് വിലപിക്കുന്ന, ഇതിനെ ഓർത്ത് മർമർ ചെയ്യുന്ന സാമ്പത്തിക വിഷയങ്ങളെ കുറിച്ച്, നിന്റെ ജീവിതത്തിന് ഇടപാടുകളെ കുറിച്ച്, തലമുറകളെ കുറിച്ച്, ഹല്ലേലൂയ സ്തോത്രം, എപ്പോഴും എപ്പോഴും കയ്പിന്റെ വാക്കുകൾ പറഞ്ഞാൽ സ്തോത്രം രക്ഷപ്പെടുവാൻ പറ്റിയില്ല. നീ തിരിച്ചു പറഞ്ഞാട്ടെ, എന്റെ ദൈവം ശക്തനാണ്, എന്റെ ദൈവം ഉന്നതനാണ്, എന്റെ ദൈവമാണ് എന്റെ ബലം. ദൈവത്തിന് സ്തോത്രം. സമയം മുൻപോട്ട് പോകുന്നെന്നറിയാം. പ്രൈസ് ഗാഡ്. തുടർന്ന് വായിക്കുന്നു, ഞങ്ങൾക്ക് ഞങ്ങൾ തന്നെ ഞങ്ങൾ വെട്ടുക്കിളിയെ പോലെ അവിടെ തോന്നല. ഞാൻ ആ പദപ്രയോഗത്തിന്റെ അർത്ഥവ്യാപ്തി ശ്രദ്ധിക്കണം. ഞങ്ങൾക്ക് വെട്ടുക്കിളിയെ പോലെ തോന്നുക, ഞാൻ ഇന്ന് പകൽകാലം ആത്മാർത്ഥമായി പറയാം, ക്രിസ്തീയ ജീവിതത്തിൻ്റെ വളർച്ചകൾ ഒരു കുടുംബ ജീവിതത്തിൽ, സഭാ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ ലൈഫ് മറ്റാരുമായിട്ടും കമ്പയർ ചെയ്യരുത്. പ്രൈസ് ഗാഡ്. അവിടെ പലപ്പോഴും പശു പറ്റാറുണ്ട്. നമ്മൾ വളർത്തുന്ന കുഞ്ഞുങ്ങളോട് നമ്മൾ പറയും, സ്വഭാവത്തിന് പോകുമ്പോഴും മറ്റോടും പോകും, പറയും, എടാ ആ കുഞ്ഞിട്ടിരിക്കുന്ന ഡ്രസ്സ് കണ്ടില്ലേടാ, നീ അതുപോലെ ഇട, നീ അവനെ നോക്കി പഠിക്കടാ. അപ്പം നമ്മുടെ കൊച്ചു മോശമാണോ? നമ്മുടെ പിള്ളേരെ മോശമാക്കുന്ന നമ്മുടെ വായു തന്നെയാണ്. എത്ര പേർ അത് പോസിറ്റീവായിട്ട് എനിക്കൊന്ന് എനിക്കറിയാൻ മേല. പ്രൈസ് ഗാഡ്. നിങ്ങൾ തിരിച്ചൊന്ന് പറഞ്ഞേ, കുറഞ്ഞ പക്ഷം 7 ആഴ്ച. സൈക്കോളജിസ്റ്റ് പറയുന്നത് പാർഷ്യൻ, ഐ എം നോട്ട് എ സൈക്കോളജിസ്റ്റ്. ഞാൻ പുസ്തകത്തിനകത്ത് വായിച്ചത്, ഏതൊരു കാര്യവും 7 പ്രാവശ്യം പറഞ്ഞാൽ സ്തോത്രം നേരെ തിരിച്ചു വരും. ഒരു വിഷയത്തെ നോക്കി 7 വേദപുസ്തകത്തിന് സമ്പൂർണതയുടെ അർത്ഥം വരുന്നതാണല്ലോ. ഞാൻ കീഴടക്കും, ഞാൻ കീഴടക്കുമെന്ന് കൺഫസ് ചെയ്ത് നോക്കിക്കേ, സകലതും നിന്റെ കാൽ കീഴേ കർത്താവാക്കി തരും. വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവർ ഇവരുടെ ജീവിതത്തെ കനാൻ ദേശത്തിൽ ക്യാപ്ചർ ചെയ്തിരിക്കുന്ന ജീവിച്ചവരുമായിട്ട് കമ്പയർ ചെയ്തു. തെറ്റാണത്, അത് തോന്നലിന്റെ അടിസ്ഥാനത്തിൽ, യാഥാർത്ഥ്യമൊന്നുമില്ല. പ്രൈസ് ഗാഡ്. 5ാം കാര്യം, മറ്റുള്ളവരുടെ കാഴ്ചയ്ക്ക് ഞങ്ങൾ അവരുറപ്പിക്കുക. മറ്റുള്ളവരുടെ കാഴ്ചയ്ക്ക് ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു. ഫിസിക്കൽ സൈറ്റ്, ഔട്ട് ഐസിൻ്റെ, പുറമെയുള്ള കണ്ണുകളുടെ കാഴ്ചപ്പാടാണത്. വിശുദ്ധന്മാർ ഒരിക്കലും പുറമേ കാണുന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കേണ്ടവരല്ല. അവർക്കൊരു ആത്മീയ കാഴ്ചപ്പാട് ദൈവം തന്നിട്ടുണ്ട്. ആ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് കർത്താവിനെ ആരാധിക്കേണ്ടത്, കർത്താവിനെ കുറിച്ച് പാടേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്, കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. തോന്നലുകളോട് യാത്ര പറയാം. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. അവരുടെ മുൻപാകെ ഞങ്ങൾ വെട്ടിക്കിളിയെ പോലെ തോന്നുന്നു. പക്ഷേ യോശുവയും കാലേബും പറഞ്ഞില്ലല്ലോ, അതിന് വ്യത്യാസം എന്താ? ഈ 12 പേരും സ്തോത്രം തിന്മയുടെ ഭാഗത്ത് നിൽക്കുക, പ്രഭുക്കന്മാർ 12 പേര്, പക്ഷെ 2 പേർ മാത്രമേ ഈ ഭാഗത്തുള്ളൂ. പ്രൈസ് ഗാഡ്. പ്രത്യക്ഷമായ കാഴ്ചപ്പാടിൽ പലതിനെയും ഭജിക്കുന്നവരും ആരാധിക്കുന്നവരുമുണ്ട്. എന്നാൽ ന്യൂനപക്ഷമായ വിശുദ്ധന്മാർ, ഹല്ലേലൂയ, അവർക്ക് കാണപ്പെടുന്ന ക്രൂശില്ല, കാണപ്പെടുന്ന ചില്ലുകൊട്ടയില്ല, കാണപ്പെടുന്ന ഒന്നും തന്നെയില്ല. സ്തോത്രവർ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നവരാണ്. അവർ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. സ്തോത്രം. കാഴ്ചയാൽ നടക്കുന്നവരും വിശ്വാസത്താൽ നടക്കുന്നവരും. അതെ, നമ്മുടെ കാഴ്ചപ്പാട് ആത്മീയം കലർന്നതായിരിക്കട്ടെ. നമ്മുടെ കാഴ്ചപ്പാട് ദർശനം കൊണ്ട് നിറഞ്ഞതായിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. പുറമേ കാണുന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരിക്കലും ആത്മീയ ജീവിതം നയിക്കാൻ പറ്റുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഒരാത്മീയനെ സംബന്ധിച്ച് ആത്മീയ കാഴ്ചപ്പാട് അനുദിനം റിന്യൂ ചെയ്ത് അതിനെ പുതുക്കിക്കൊണ്ട് പോയെങ്കിൽ മാത്രമേ നിത്യതയിൽ പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. എബ്രായ ലേഖനത്തിൽ നിന്ന് വ്യാഖ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു വചനം ഞാൻ വായിക്കട്ടെ. കാഴ്ചപ്പാട്, ദൈവത്തിന് സ്തോത്രം. 11:7 ഞാൻ വായിക്കുന്നു. പ്രൈസ് ഗാഡ്. 11:10 യാക്കോബിനോടുകൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളും ഉള്ളതുമായ നഗരത്തിനായി തന്നെ കാത്തിരുന്നു. അതാണ് കാഴ്ചപ്പാടെന്ന് പറയുന്നത്. നാം ഇവിടെയായിരിക്കുമ്പോൾ തന്നെ ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനമിട്ടിരിക്കുന്ന ഒരു നഗരത്തെ കണ്ടുകൊണ്ടാണ് വിശുദ്ധന്മാർ ഈ ഭൂമിയിൽ ദൈവത്തെ ആരാധിച്ചു പോകുന്നത്. ഹല്ലേലൂയ. അതിന്റെ 13-14 ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ശ്രദ്ധിക്കണം. വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചിട്ടില്ല, പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് സല്യൂട്ട് ചെയ്തെന്ന അഭിവന്ദിച്ചു. ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു. ഹല്ലേലൂയ. എന്റെ വാക്കുകളെ ഞാൻ നിർത്തട്ടെ. വിശുദ്ധന്മാരെ, നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു നിത്യതയെ മുന്നിൽ കാണാം. ദൈവശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനമിട്ട ആ നഗരത്തെ ആത്മീയ കാഴ്ചപ്പാട് കൊണ്ട് കാണാം. ആത്മീയ കാഴ്ചപ്പാടിൽ അത് കണ്ട് യാത്ര ചെയ്യാം. കർത്താവെ, ഞാൻ ഇവിടെ അന്യനാണ്, ഞാൻ ഇവിടെ പരദേശിയാണ്, നിലനിൽക്കുന്ന ഒന്നും തന്നെ ഈ ഭൂമിയിലില്ല, ദൈവത്തിന് സ്തോത്രം എന്നാണ് അവിടെ പോകാൻ പറ്റുന്നത് എന്ന് എനിക്ക് അക്ഷരീയമായിട്ട് അറിയത്തില്ല. ബട്ട് വി ആർ ഓൺ ദ വേ. നാം യാത്രയില്ല. പ്രൈസ് ഗോഡ്. ആത്മീയ കാഴ്ചപ്പാടുള്ളവരായി ക്രിസ്തീയ ജീവിതം നയിപ്പാൻ നമ്മെ ഓരോരുത്തരെയും മരുഭൂമിയിൽ കർത്താവ് കൃപ നൽകി സഹായിക്കട്ടെ എന്നുള്ള വാക്കുകളോടുകൂടെ എൻ്റെ ഈ സന്ദേശം ഇവിടെ നിർത്തുന്നു. ദൈവസഭയ്ക്കും പാസ്റ്റേഴ്സിനും നന്ദി. കർത്താവ് നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.